ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் ஷைவம் டாட் ஆர்க், நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
தேவன் மட்டும் அங்கே சிந்திச்சதின் சேஷம் பரிதேவனாபுரவம் வளர சிந்தையோடு கூடி ചിന്തയോടൊപ്പം ഇത് ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് ശോകാവിഷ്ടം പിതരം ശോകാവിഷ്ടനായ പിതാവിനോട് ഉത്തരം പറയുകയാണ്. പിതാവ് നിന്നെ കാലന് കൊടുക്കും എന്ന് പറഞ്ഞ് കോപം കൊണ്ട് പറഞ്ഞതാണെങ്കിലും പിന്നീട് താൻ എന്താണ് പുത്രനെ സംബന്ധിച്ച് പറഞ്ഞുപോയി എന്ന് ചിന്തിച്ച് പിതാവ് ദുഃഖിതനായി എന്നാണ്. പിതാവിന് പുത്രനോട് വളരെ വാത്സല്യമുണ്ട്. അതുകൊണ്ടാണ് പുത്രന് വേണ്ടി സമ്പത്തെല്ലാം വച്ചിട്ട് ദാനം ചെയ്ത് അങ്ങനെയുള്ള പുത്രനെ കാലന് കൊടുക്കുമെന്ന് പറഞ്ഞു പോയല്ലോ എന്നുള്ള ദുഃഖത്തോടുകൂടിയിരിക്കുന്ന പിതാവിനെ സമീപിച്ചിട്ട് പുത്രൻ പറയുകയാണ്, അനുപശ്യ ആലോചയ വിഭാവയ അനുക്രമേണ വിധ ഏനപ്രകാരേണ വൃത്താഹ പൂർവേ അതിക്രാന്താഹ പിതാമഹാദയ തവ. അനുപശ്യ, പിതാവിനോട് പറയുകയാണ് പുത്രൻ. അനുപശ്യ അതിന്റെ അർത്ഥം ആലോചയ, ആലോചിക്കൂ. വിഭാവയ, വിശേഷിച്ച് ചിന്തിക്കൂ. അനുക്രമേണ, എങ്ങനെ, യഥാ ഏനപ്രകാരേണ, പഴയ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തു നോക്കുന്നതാണ്. ഏത് രീതിയിലാണോ വൃത്താഹ പൂർവ്വ അതിക്രാന്താഹ, കഴിഞ്ഞുപോയ പിതൃ, പിതാവ്, പിതാമഹൻ, പിതാവിന്റെ പിതാവ്, ആദേഹ, അച്ഛനപ്പൂപ്പന്മാര്, അവരുടെ കഴിഞ്ഞുപോയവരെ കുറിച്ച് ചിന്തിക്കുക എന്നാണ്. എന്തിനു താൻ ദൃഷ്ട അവരെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് സത്യേഷാം വൃത്തം ആസ്ഥാം അർത്ഥതി, അവരുടെ ആചരണങ്ങൾ, അവരുടെ പ്രവൃത്തികളെ ആസ്ഥാദം അർത്ഥതി സ്വീകരിക്കേണ്ടതാണ്. നമ്മുടെ പൂർവന്മാർ, പിതാമഹന്മാർ എങ്ങനെ ആചരിച്ചു എന്ന് ചിന്തിക്കൂ എന്നാണ്. അനുപശ്യ യഥാ പൂർവേ, അതുപോലെ വർത്തമാനാസ്ഥ അവര് സാധവ യഥാ വർത്തന്തേ താംസ്ഥ തഥാ പ്രതിപശ്യ ആലോചയ. പറയുന്നു പൂർവന്മാരെങ്ങനെ ആചരിച്ചു അനുഷ്ഠിച്ചു ഇത്തരം കാര്യങ്ങൾ എന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ വർത്തമാനാസ്ഥ ഇന്ന് നിലവിലിരിക്കുന്ന അവരെ സാധവ മറ്റ് സാധവ സജ്ജനങ്ങൾ യഥാ വർത്തന്തേ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, താംസ്ഥ അവയെ തഥാ പ്രതിപശ്യ ആലോചയ അതുപോലെ തന്നെ ചിന്തിക്കുന്നു. മുൻപ് ഉള്ളവർ എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതിനെ ചിന്തിക്കുക. ഇന്നുള്ള സജ്ജനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതും മനസ്സിലാക്കുക എന്നാണ്. അത് മനസ്സിലാക്കിയതിനു ശേഷം എന്നുവെച്ചാൽ തേഷാം മുഷാകരണം വൃത്തം വർത്തമാനം നമ്മുടെ പൂർവികന്മാരാരും മുഷാകരണം വഞ്ചന കാപട്യം അത് വൃത്തം മുമ്പ് ആചരിച്ചിട്ടില്ല, വർത്തമാനം ഇന്നുള്ള സജ്ജനങ്ങളും അത് ആചരിക്കുന്നില്ല. ന അസ്ഥി, നമ്മുടെ പൂർവന്മാരാരും വഞ്ചന ചെയ്തിട്ടില്ല, ആത്മവഞ്ചന കാപട്യം അത് ചെയ്തിട്ടില്ല, ഇന്നുള്ള സജ്ജനങ്ങളും അത് ചെയ്യുന്നില്ല. തദ്വിപരീതം അസദാംശ വൃത്തം സാധാരണം, മറിച്ച് അസത്തുക്കൾ ദുർജനങ്ങളുടെ വൃത്തം പ്രവൃത്തിയാണ് നിഷാകരണം വഞ്ചന. അത് ദുഷ്ടന്മാരുടെ പ്രവൃത്തിയാണ്, ദുർജനങ്ങളുടെ പ്രവൃത്തിയാണ്. നമ്മുടെ പൂർവന്മാരാരും അത് ചെയ്തിട്ടില്ല. എന്നുവെച്ചാൽ മൃഷാഭൂതം കൃത്വ കശ്ചിത് അജര അമരോഭൂതി പറയുന്നു. മൃഷാചരണത്തിലൂടെ, കാപട്യത്തിലൂടെ, വഞ്ചനയിലൂടെ അങ്ങനെ ഒന്ന് ചെയ്തിട്ട് കശ്ചിത് ഒരുവനും അജര അമരോഭൂതി അജരനോ അമരനോ ആവുന്നില്ല. ഇവിടെ ആരും അങ്ങനെ ആകുന്നതായി നമ്മൾ കാണുന്നില്ല. കാപട്യം വഞ്ചന ചെയ്യുന്നവർ ധാരാളം കാണുന്നുണ്ട്. അവരാരും തന്നെ അജരന്മാരും അമരന്മാരും ആകുന്നില്ല. അതഹ യഥാ, എന്തുകൊണ്ടാണ് സസ്യമിവ മർത്യ മനുഷ്യ പച്ചരെ ജീർണവും പ്രിയതെ. മനുഷ്യൻ ധാരാളം കാപട്യം വഞ്ചനയെല്ലാം കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണിക്കുന്ന മനുഷ്യൻ എന്താണ്, വെറും സസ്യങ്ങളെപ്പോലെ തന്നെ ഈ മനുഷ്യനും എന്ത് ചെയ്യുന്നു, പച്ചരെ ജീർണവും പ്രിയതെ, ജീർണിച്ച് നശിക്കുന്നു. മനുഷ്യനും ജീർണിച്ച് നശിച്ചു പോവുകയാണ്. കാരണം അവൻ കാപട്യവും വഞ്ചനയൊക്കെ കാണിക്കുന്നു ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ജീവനം നിലനിർത്താൻ വേണ്ടി ഇതെല്ലാം ചെയ്തിട്ട് ഇതൊന്നും ചെയ്യാത്ത സസ്യങ്ങൾ കൂടി എന്ത് ചെയ്യുന്നു, നശിച്ചു പോകും. ഇതെല്ലാം ചെയ്തും ജീവനെ നിലനിർത്തിയാലും പ്രയോജനമില്ല. മൃത്യുവാച സസ്യവ ആചാര്യ അവർ ഭൂരി പുനഃ ഇതിനെന്ത് ചെയ്യുന്നു, നശിക്കുന്നു. നശിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, വീണ്ടും ഉണ്ടായി വരുന്നു. അവൻ വീണ്ടും അവന്റെ ഈ കർമ്മത്തിന്റെ ഫലമനുസരിച്ച് വീണ്ടും ജനിച്ചു വരുന്നു. ആവിർഭവതി പുനഃ ഇവം അനിത്യ ജീവലോകി കിം വർഷാവർണേന, അതുകൊണ്ട് ഈ ജീവലോകം അനിത്യമാണ്. ഇവിടെ മനുഷ്യനെ കാപട്യം ചെയ്തിട്ട് എന്താ പ്രയോജനം? വൃഷാകർണേനക്കും ഈ കാപട്യങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം? ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല. എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിലനിൽക്കാൻ പറ്റത്തില്ല, നശിച്ചു പോകും. അപ്പൊ നശിക്കുന്ന ഈ ജീവൻ തനിക്ക് വേണ്ടി എന്തിനാണ് ഈ കാപട്യങ്ങൾ ചെയ്യുന്നത്? ഇതുകൊണ്ട് ജീവനെ നിലനിർത്താൻ കഴിയത്തില്ല എന്നാണ്. പാലയ ആത്മനഹ സത്യം, അതുകൊണ്ടെന്നാണ് കാപട്യം വഞ്ചന കളഞ്ഞിട്ട് സത്യത്തെ പാലിക്കും എന്നാണ്. എന്ന് പറയുമ്പോൾ ആദ്യം മുതലുള്ള സത്യത്തെ സൂചിപ്പിക്കാൻ സർവസ്വ ദാനം സത്യമായി പ്രതിജ്ഞ ചെയ്തതാണ്. ആ പ്രതിജ്ഞ ഒരിക്കലും മാറ്റാൻ പാടില്ല, അതിനെ പരിപാലിക്കുക. അത് കഴിഞ്ഞ് രണ്ടാമത് പറഞ്ഞ എന്താണ്? നിന്നെ കാലന് കൊടുക്കുമെന്ന് പറഞ്ഞ രണ്ടാമത്തെ സത്യവാക്യമാണത്. അതിനെയും പരിപാലിക്കണം. പ്രേഷയമാണ് യമായ എന്നെ യമസദനത്തിലേക്ക് യമന്റെ സമീപത്തിലേക്ക് പ്രേഷയ അയക്കൂ ഇത്യഭിപ്രായം. അതാണ് അതിന്റെ താല്പര്യം എന്നത്. അപ്പൊ ഇവിടെ കാപട്യം അല്ലെങ്കിൽ വഞ്ചന കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അപ്പൊ ഇവിടെ ചെയ്തത് കാപട്യമാണ്. ആദ്യം തന്നെ സർവവും ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്തു, അതിനുശേഷം എല്ലാം ദാനം ചെയ്തില്ല. രണ്ടാമത് പിന്നെ തന്നോട് പറഞ്ഞ എന്താണ്? ഇതിനെ കാലം കൊടുക്കുമെന്ന് പറഞ്ഞു. ഇനി അത് അനുഷ്ഠിക്കണം, അല്ലെങ്കിൽ അത് വഞ്ചനയാകും. ഇതെല്ലാം സമ്പാദിക്കുന്നത് പിതാവ്, ഇതെല്ലാം സമ്പാദിക്കുന്നത് പുത്രന് വേണ്ടിയും തനിക്ക് വേണ്ടിയും പിന്നെ പുത്രന് വേണ്ടിയും. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? ഇതെല്ലാം മൃത്യുവിന് അധീനമാണ്, അങ്ങനെയുള്ള ഞാനും മൃത്യുവിന് അധീനമാണ്, അങ്ങനെയുള്ള എനിക്ക് വേണ്ടിയിട്ട് കാപട്യം നടത്തി ഇവിടെ നിന്ന് സമ്പാദിക്കണ്ട, അതുകൊണ്ട് പ്രയോജനമില്ല, എനിക്കതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് പറഞ്ഞു അനുസരിക്കുക, വാക്കുപാലിക്കുക, എന്നെ യമന്റെ സമീപത്തിലേക്ക് അയക്കുക എന്ന് പിന്നെ പിതാവിനോട് ആവശ്യപ്പെടുകയാണ്. അതിനുശേഷം പിന്നീട് അടുത്ത മന്ത്രത്തിൽ വരുന്നത് യമസദനത്തിൽ എത്തിച്ചേരുന്നതായിട്ടാണ്, യമന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ടാണ് അടുത്ത ഭാഗം പറയുന്നത്. അപ്പൊ ഈ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാം, പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ പൂർവികന്മാരുടെ സത്യധർമ്മം അനുസരിച്ച് ജീവിച്ചവരാണ്, സജ്ജനങ്ങളുടെ ആചരണം അതാണ്, അതുകൊണ്ട് അങ്ങ് അത് ആചരിക്കണമെന്ന് പറഞ്ഞപ്പോ യമലോകത്തിലേക്ക് പോകാൻ, പിതാവിനെ യമലോകത്തിലേക്ക് പോകാൻ പൊക്കോളാമ്പറം അത് എങ്ങനെ പോയി? ജീവനോടുകൂടിയാണ് പോയത്. അയക്കാൻ പറയുകയാണ് പുത്രനെ യമന് വേണ്ടി ബലിയർപ്പിച്ചു, മൃഗങ്ങളെയും മറ്റും ബലിയർപ്പിക്കുന്നവര്, അതോ എന്തെങ്കിലും ഇത്രയും ശ്രദ്ധാവാനും വളരെ യോഗ്യനുമായ പുത്രൻ തന്റെ സത്യവാനെ പറയുന്ന സാവിത്രി യമലോകത്തിലേക്ക് പോയി എന്ന് പറയുന്ന പോലെ തന്റെ യോഗബലം കൊണ്ട് നേരെ യമലോകത്തിലേക്ക് പോയി. അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല, അതുകൊണ്ട് അതിവിടെ ചർച്ച ചെയ്യുന്നില്ല. എന്തായാലും യമലോകത്തിൽ എത്തിച്ചേർന്നു നജീവേസ് എന്നടത്ത് അവിടെ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് എങ്ങനെ പോയി, അത് ഏത് വഴിക്കാണ് പോയത്, ശരീരത്തോടുകൂടി പോയോ അല്ലെങ്കിൽ മരിച്ചുപോയോ, അത് ഇനി ആത്മഹത്യ ചെയ്ത് പോയോ അതോ പിതാവ് കൊന്നു അയച്ചാണോ, ഇത്തരം കാര്യങ്ങളൊന്നും ശ്രുതി ഇവരെ ചർച്ച ചെയ്യുന്നില്ല. കാരണം ആവശ്യമില്ലാത്തൊരു കാര്യമാണെന്ന് തോന്നിയതുകൊണ്ടാകാം. അതുകൊണ്ട് പിന്നെ നമ്മളൊന്ന് ചർച്ച ചെയ്ത് സമയം കളയേണ്ട കാര്യം ഇല്ല. എന്തായാലും അവിടെ എത്തിച്ചേർന്നു, ഏത് രീതിയിലും ആകാം. എങ്ങനെയാണോ അവരവർക്കിഷ്ടം, പിതാവ് കൊന്നെന്ന് വേണമെങ്കിൽ കരുതാം, അല്ലെങ്കിൽ പുത്രൻ ആത്മഹത്യ ചെയ്തെന്ന് വേണമെങ്കിൽ കരുതാം, അല്ലെങ്കിൽ ഇനി യോഗബലം കൊണ്ട് അവിടെ എത്തിച്ചേർന്നെന്ന് കരുതാതെ നമ്മളെ അവരവരുടെ ഇഷ്ടമനുസരിച്ച് വിട്ടിരിക്കുകയാണ്. അത് ആവശ്യം ചർച്ച ചെയ്യുന്നേയില്ല. എന്തായാലും ആൾ അവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് യമനുമായിട്ടുള്ള സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടത് കിട്ടും, അതിവിടെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമല്ല, അല്ലെങ്കിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാത്ത വിഷയമായിരിക്കാം, രണ്ടിലേതെങ്കിലും ആകാം. ഏതായാലും അത് ഉപനിഷത്തത് വിട്ടതുകൊണ്ട് നമ്മൾ അതിന്റെ ചർച്ചയ്ക്ക് വേണ്ടി സമയം കളയേണ്ട കാര്യമില്ല. എന്തായാലും അവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് അടുത്ത ഭാഗത്ത് നിന്ന് മനസ്സിലാകുന്നത് എന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു താല്പര്യത്തെ എടുക്കാം. എന്താണ് ആ സത്യത്തെ പരിപാലിക്കുന്നതിന് വേണ്ടി ഇത്രയും നിശ്ചയദാർഢ്യമുള്ള ഒരു ബാലൻ, ഇത്രയും ശ്രദ്ധാലുവായ ഒരു ബാലൻ അങ്ങനെ യമലോകത്ത് പോകണമെന്ന് വിചാരിച്ചാലും അസാധ്യമായിട്ടൊന്നുമില്ല. സാധാരണ ഒരു ബാലൻ നല്ല ഇത് വിശേഷമായ യോഗ്യതകളുള്ള സദ്ഗുണസമ്പന്നനായ ഒരാളാണ്, നിശ്ചയദാർഢ്യമുള്ള ഒരാളാണ്, യമലോകത്തിലേക്ക് പോകാൻ തയ്യാറായി. ആ പിതാവിന്റെ ദോഷത്തെ പാപത്തെ ഇല്ലാതാക്കാൻ തയ്യാറായി. അപ്പൊ പുത്രൻ പിതാവിനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് പുത്രൻ എന്ന് പറയും. അങ്ങനെയുള്ള ആ ഒരു ഒറ്റ ധർമ്മം കൊണ്ട് തന്നെ യമലോകത്തിലല്ല ഏത് ലോകത്തിൽ അങ്ങനെയുള്ള ലോകങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയെല്ലാം പോകുന്നതിനുള്ള ആദരം ആത്മീയ ബലമുള്ള ഒരാളാണ് നൈവേസ് എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് നൈവേസിനെ സംബന്ധിച്ചിടത്തോളം യമലോകത്ത് പോകുന്നതിന് ആത്മഹത്യയുടെ ആവശ്യമൊന്നും വരത്തില്ല, അല്ലാതെ തന്നെ പോകാം. അത്രയും ഒരു അസാധാരണ ബാലനാണ്. അതുകൊണ്ട് യമലോകത്ത് അങ്ങനെ സാവിത്രിയും മറ്റും പോയതായിട്ട് പറയുന്നുണ്ട്, പുരാണങ്ങളിലും പലരും പോയതായി പറയുന്നുണ്ട്. അത്തരം ഒരു രീതിയിലാണ് നമുക്ക് സാമാന്യമായി ധരിക്കാം. അങ്ങനെ പോയി അവിടെ വിശേഷമാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത്. പൂർവി എന്റെ അർത്ഥമാണ് പൂർവികന്മാർ യഥാ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് അനുഗ്രഹിക്കുക, ആലോചിക്കൂ. തഥ അതുപോലെ അവരെ ഇന്നുള്ളവർ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് പ്രതിപക്ഷ്യ ചിന്തിച്ച് മനസ്സിലാക്കൂ. മർത്തിഹ മനുഷ്യൻ സസ്യമിവ സസ്യങ്ങളെപ്പോലെ പക്ഷ്യരെ ജീവിച്ച് നശിക്കുന്നു, പുനഃ വീണ്ടും സസ്യമിവ സസ്യത്തെപ്പോലെ ആചാര്യരെ ജനിക്കുന്നു എന്നാണ് അതിന്റെ താല്പര്യ മന്ത്രത്തിൽ. അതുകൊണ്ട് ഈ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് സത്യത്തെ പരിപാലിക്കുക, വഞ്ചനെ ഒഴിവാക്കുക, വഞ്ചനാത്മകമായി ജീവിക്കാതിരിക്കുക, സത്യത്തെ പരിപാലിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ അതിന് കാരണമായി പറയുന്ന എന്താണ്? ഈ പ്രപഞ്ചത്തിന്റെ നശിച്ചിടുക, ക്ഷണിക്കുക, ആധ്യാത്മിക ജിജ്ഞാസ അവന് ഒരുവനെ പ്രേരിപ്പിക്കുന്നത്, അതിനുവേണ്ട വിവേകം ഒരുവന് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ചിന്തയാണ്. അതായത് പ്രപഞ്ചത്തിന്റെ നശ്വരതയെക്കുറിച്ചുള്ള ചിന്ത അതിനെവിടെ സൂചിപ്പിക്കാം. ഇനി അതിനെ വളരെ വിശദീകരിച്ച് നൈവേസിനോട് നൈവേസിന്റെ ഉള്ളിൽ നൈവേസിന്റെ അന്തർലീനമായിരിക്കുന്ന ആ വിരക്തിയെ ഇവിടെ സൂചിപ്പിക്കാനും ലൗകിക സുഖഭോഗങ്ങളൊന്നും തന്നെ നൈവേസിനെ പ്രവർത്തിക്കുന്നില്ല. അടുത്ത് എമന്റെ വാഗ്ദാനങ്ങളൊന്നും തന്നെ അതൊന്നും എനിക്ക് ആവശ്യമില്ലാന്ന് പറഞ്ഞാൽ അതെല്ലാം തള്ളിക്കളയുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം അത്തരം ഒരു വിവേകം, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഇതിന്റെ ക്ഷണികതയെക്കുറിച്ചും നശ്വരതയെക്കുറിച്ചുള്ള ഒരു വിവേകം, ശരിയായിട്ടുള്ള വിവേകം, ദൃഢമായ ഒരു വിവേകം നജീവേസിലുണ്ട്. അതുകൊണ്ടാണ് നജീവേസിന് യമലോകം വരെ പോകുന്നതിനും സാധാരണ ഒരു മനുഷ്യനെ പോലെ അല്ലാതെ തന്നെ പോകുന്നതിനുള്ള ശക്തി ഉണ്ടായത്. അതിന് നജീവേസ് അവിടേക്ക് പോകുന്നതിന് തയ്യാറായി അവിടെ എത്തിച്ചേർന്നു. അതിനു കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത്. യമലോകത്തിലെ വിഷയമാണ് വൈശ്വാനര പ്രവിശതി അതിഥർ ബ്രാഹ്മണ ഗൃഹാൻ തസ്യ നീതാം ശാന്തിം കുറുവന്തി ഹര വൈവസ്വത ഉദകം വൈശ്വാനര പ്രവിശതി അതിഥർ ബ്രാഹ്മണോ ഗൃഹാൻ തസ്യതാം ശാന്തിം കുറുവന്തി ഹര വൈവസ്വതോദകം സയമുക്തഃ പിതാ. ഇങ്ങനെ പിതാവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പിതാവും ചെയ്തു ആത്മനഃ സത്യതായി, താനൊരു വഞ്ചകനാകാൻ പാടില്ല എന്ന് പിതാവിനും തോന്നി. തന്റെ സത്യത്തെ പരിപാലിക്കുന്നതിന് വേണ്ടി പ്രേക്ഷയാമാസ പുത്രനെ യമലോകത്തിലേക്ക് പറഞ്ഞയച്ചു. പിതാവ് തന്നെ അനുവദിച്ചു പുത്രനോട് യമലോകത്തിലേക്ക് പോകാൻ. അങ്ങനെ പുത്രൻ യമലോകത്തിലേക്ക് പോയി എന്ന് ഇവിടെ പറയുന്നു. ഏത് വഴിയിലൂടെ എന്ത് മാർഗം ഉപയോഗിച്ചു എന്ന് പറയുന്നില്ല. പുത്രൻ എന്ത് ചെയ്തു? നേരെ യമലോകത്ത് എത്തിച്ചേർന്നു. യമഭവനം തത്വ പുത്രൻ നേരെ യമഭവനത്തിലെത്തി. അത് ഏത് വഴിയിലൂടെ എങ്ങനെയാകാം എങ്ങനെ പോയി എന്നുള്ളതല്ല, ശ്രുതി തന്നെ അത് മനഃപൂർവ്വം വിട്ടതാകാം. കാരണം എങ്ങനെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പറഞ്ഞു തന്നിട്ട് പ്രയോജനമില്ല. ആരും യമലോകത്തിലേക്ക് പോകാൻ തയ്യാറാകത്തില്ല. അതുകൊണ്ട് ആ വഴി വിശദമാക്കിയില്ല. എന്തായാലും നഗീൻസ് അവിടെ എത്തി. തിസ്രോ രാത്രി തിസ്ര മൂന്ന് രാത്രി രാത്രികൾ ഉവാസ അവിടെ വസിച്ചു. യമഭവനത്തിൽ കഴിഞ്ഞു. യമി പ്രോഷിത് യമൻ സ്ഥലത്തില്ലായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. യമൻ അവിടെ ഉണ്ടായിരുന്നില്ല. പ്രോഷിതെന്ന് വെച്ചാൽ പുറത്തു പോയിരുന്നു എന്നാണ്. പ്രോഷ്യ ആഗതം യമം മടങ്ങി വന്ന പോയിട്ട് മടങ്ങി വന്ന യമനോട് അമാത്യ മന്ത്രിമാരോ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭാര്യമാരോ വകുച്ചു അവരാരോ പറയുകയാണ്. ബോധയന്ത പറയുകയാണ്. അതാണ് ഈ മന്ത്രം പറയുന്നത്. ഈ മന്ത്രത്തിൽ പറയുന്ന വിഷയം യമനോട് മറ്റാരോ പറയുന്ന കാര്യം പറയുക, മറ്റാരോ യമനോട് പറയുകയാണ്. എന്താണ് വൈശ്വാനര അഗ്നിരേവ സാക്ഷാത് പ്രവിശതി. അഗ്നി തന്നെ പ്രവേശിച്ചിരിക്കുകയാണ്. അതിഥീസൻ എങ്ങനെ അതിഥിയായിട്ട് ഒരു അതിഥിയുടെ രൂപത്തിൽ, അതിഥിയുടെ രൂപത്തിൽ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന അഗ്നിയാണ് സാക്ഷാത് വൈശ്വാനരൻ തന്നെയാണ് ഇരിക്കുന്നത്. ബ്രാഹ്മണ ബ്രാഹ്മണൻ എങ്ങനെ ഗ്രഹാൻ ദഹന്യവ വീട്ടിനെ ദഹിപ്പിക്കുന്നു പോലെ, അഗ്നിയെപ്പോലെയാണ് ഒരു അതിഥി വീട്ടിലേക്ക് കടന്നു വരുന്നത് എന്നത്. അഗ്നി വരുമ്പോൾ അതിനെ സൂക്ഷിച്ച കാര്യം കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദഹിപ്പിക്കും. അങ്ങനെ ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് തപസ്യായ ഒരു ബാലൻ കടന്നു വരികയാണ്. അഗ്നിയെ പോലെയാണ് തപസ്സാണ് യമലോകത്തിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത്. അത് കഠിനമായ തപസ്സാധ്യമായ ഒരു കാര്യമാണ്, തപസ് കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള തപസ്സില്ലാത്ത ഒരു യമലോകത്തിൽ എത്തിച്ചേരാൻ കഴിയത്തില്ല. ഇവിടെ യമലോകത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അത് അയാളെ കണ്ടുകൊണ്ട് പറയുകയാണെങ്കിൽ അസാധാരണനാണ്, തപസ്യയാണ്. അതുകൊണ്ട് അങ്ങനെ തപസ്യയായ ഇയാൾ ശരിയായ രീതിയിൽ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ, അഗ്നിയെ ശരിയായി സ്വീകരിക്കില്ല എന്നുണ്ടെങ്കിൽ അഗ്നി ദഹിപ്പിക്കും. അതുപോലെ ദഹിപ്പിക്കുന്നത് പോലെ തോന്നുന്നു എന്നുവെച്ചാൽ അവിടെ തപശക്തിയാണ് ദഹിപ്പിക്കുന്നത്. അതാണ് അഗ്നി എന്നവിടെ സൂചിപ്പിക്കുന്നത്. പ്രസിദ്ധാഹം ശമയന്തഹൈവ അഗ്നേഹി, അഗ്നിയെ ശമിപ്പിക്കുക. അഗ്നി ജ്വലിക്കുമ്പോൾ അതിലേക്ക് വെള്ളം അവിടെ തെളിച്ചു കഴിഞ്ഞാൽ അത് ശമിക്കുന്നു, ഇല്ലാതാകുന്നു. അതുപോലെ എന്താണ് പ്രസ്യ ദാഹം ശമയന്ത, അഗ്നിയുടെ ദഹനത്തെ ഇല്ലാതാക്കുന്നത് പോലെ അഗ്നി വേദാം പാഠ്യ ആസനാദി ദാനലക്ഷണം. ശാന്തി ഇവിടെ അതിഥിയുടെ ആ ദഹനത്തെ എങ്ങനെയാണ് ശമിപ്പിക്കുന്നത്? ദാനത്തിലൂടെ. എന്താണ് അവിടെ ദാനം ചെയ്യുന്നത്? പാദ്യം പാദാർഹം ജലം, പാദ്യം കാല് കഴുകുന്നതിനുള്ള ജലം, ആസനം ഇരിപ്പിടം, അർഹ്യം പിന്നെ മുഖം കഴുകുന്നതിനുള്ള ജലം, ആദിദാനം ഇതെല്ലാം ആദ്യം ദാനം ചെയ്ത ഉപചാരങ്ങളിലൂടെ അതിഥിയെ സ്വീകരിക്കുക എന്നാണ്. ഇത് തന്നെ ഒരു അതിഥി വരുമ്പോൾ ആദ്യം അവർക്ക് ജലം കൊടുത്ത് സ്വീകരിക്കുക എന്ന് പറയുന്നതാണ് പഴയ ധർമ്മം. അത് കുടിക്കുന്നതിനുള്ള വെള്ളമല്ല ആദ്യം കൊടുക്കേണ്ടത്, കാല് കഴുകുന്നതിനുള്ള, കാലും മുഖമൊക്കെ കഴുകുന്നതിനുള്ള വെള്ളമാണ് അതിനുള്ള പാദ്യം അർഹ്യം എന്നെല്ലാം പറയുന്നത്. അത് കൊടുത്ത് ഉപചരിക്കുക, ഇരിപ്പിടം കൊടുക്കുക, അങ്ങനെ മാന്യമായി സ്വീകരിച്ച് സത്കരിക്കുക, അങ്ങനെ ശാന്തി കൊടുക്കുക എന്നാണ്. അതാണ് ചെയ്യേണ്ടത്. ഗൃഹസ്ഥന്റെ ധർമ്മം വീട്ടിലേക്ക് വരുന്ന ഒരാളിനെ എങ്ങനെ സ്വീകരിക്കണം എന്നാണ് അവിടെ സൂചിപ്പിക്കാനും. ശാന്തി നിർവന്തി സന്ത അതിഥേഹെ, സത്തുക്കൾ അങ്ങനെയാണ് ചെയ്യുന്നത്, അതിഥിയെ സ്വീകരിക്കുന്നു. യഥാതഹ അതാണ് സത്തുക്കളുടെ ആചാരം. അതുകൊണ്ട് ഹര ആഹാരം കൊണ്ടുവരൂ, ഹേ വൈവസ്വത അല്ലയോ ഹേമ ഉദകം ജലം. നദികേതസ് നദികേതസിന്റെ പാദ്യാഗ്രർത്ഥം കാല് കഴുകുന്നതിനും മുഖം കഴുകുന്നതിനും പിന്നീട് കുടിക്കുന്നതിനും എല്ലാം വേണ്ടിയിട്ടുള്ള ജലം കൊണ്ടുവരിക. പാദ്യം തുടങ്ങിയ വേണ്ടിയിട്ടുള്ള അത് പാദ്യാദി അർത്ഥം. അപ്പൊ ജലം കൊണ്ടുവരിക, വേണ്ട ഉപചാരങ്ങൾ ചെയ്യുക, ശാന്തമാക്കുക എന്നർത്ഥം. അപ്പൊ അതിയെ ഉചിതമായ രീതിയിൽ സത്കരിക്കുക എന്നർത്ഥം. അത് അതും ആരും തന്നെ സ്വീകരിക്കണം, ഗൃഹനായകൻ തന്നെ. അവിടെ അമാത്യന്മാരുണ്ട്, ഭാര്യയുണ്ട്, ജോലിക്കാരുണ്ട്, അവരാരും അല്ല ചെയ്യേണ്ടത്. അവർ പറയുകയാണ്, വൈവസ്വത യമനോട് പറയുകയാണ്, നീ തന്നെ ജലം കൊണ്ടുവരിക എന്നുള്ളത്. ഗൃഹനായകനാണ് അതിഥിയെ സ്വീകരിക്കേണ്ടത്, മറ്റാരും അല്ല എന്നിവിടെ സ്വീകരിക്കുകയാണ്. അതാണ് സനാതനമായ ധർമ്മം. യോഗ്യനായ തപസ്യായ വ്യക്തി അയാൾ മാത്രമേ അതിഥിയായി സ്വീകരിക്കാനും പാടുള്ളൂ. അങ്ങനെ ഉള്ള അതിഥി ഗൃഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ ഉചിതമായ രീതിയിൽ സ്വീകരിക്കുക എന്നാണ്. ഇവിടെ തപസ്യാണ് വന്നിരിക്കുന്നത് എന്നാണ്. അഗ്നിയെ പുറ പ്രവേശിക്കുന്നു എന്ന് പറയുന്നു ആ തപസ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അഗ്നി എന്നും ബ്രാഹ്മണൻ എന്നും മറ്റും പറയുന്നത് തപസ്സിനെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങളാണ്. വൈശ്വാനരഹ അഗ്നിയെപ്പോലെ ബ്രാഹ്മണ തപസ്യായ അതിഥി, അതിഥി ഗൃഹാൻ പ്രവിശതി വീട്ടിലേക്ക് കടന്നു വരുന്നു. തസ്യ അതിഥിക്ക് ഏതാം ശാന്തി ഉപചാരങ്ങൾ കുറുവന്തി ചെയ്യുക. ഹര വൈവസ്വത അലയോ ഹേമദേവ ഉദകം ജലം ഉപചാരങ്ങൾ ഹര ആഹര കൊണ്ടുവരൂ. ഹര എന്ന് വെച്ചാൽ കൊണ്ടുവരൂ, അതിഥിക്ക് വേണ്ടി ഉപചാരങ്ങൾ കൊണ്ടുവരുക എന്ന്. അവിടെ അതിഥി സൽക്കാരത്തെ കുറിച്ചുകൂടെ ഒന്ന് സൂചിപ്പിക്കാനും ചെയ്യാതിരുന്ന ആ ദോഷത്തെ കുറിച്ച് പറയുകയാണ് അടുത്ത മന്ത്രത്തെ. ആശ പ്രതീക്ഷ സംഗതം സുഹൃദാം ച ഇഷ്ടാപൂർത്തി പുത്ര പശുംസ്ഥ സർവാൻ ഏതേ പുരുഷ അല്പമേധസോ യസ്യ അനശനൻ വസതി ബ്രാഹ്മണോ ഗൃഹേ ആശാ പ്രതീക്ഷ സംഗതം ശൂനതാം ച ഇഷ്ടാപൂർത്തി പുത്ര പശുംസ്ഥ സർവാൻ പശു എന്നാണ് പുത്ര പശു സർവാൻ ഏതത് വൃത്തെ പുരുഷസ്യ അല്പമേധസഹ യസ്യ അനശ്വനൻ വസതി ബ്രാഹ്മണ ഗൃഹേ ആശാ പ്രതീക്ഷേ സംഗതം ശൂനതാം ച ഇഷ്ടാപൂർത്തെ പുത്ര പശുംസ്ഥ സർവാൻ ഏതേ പുരുഷസ്യൽപമേധസോ യസ്യാനശ്വനൻ വസതി ബ്രാഹ്മണോ ഗൃഹേ യതശ്ച എന്തുകൊണ്ടാണ് അതിഥിയെ സ്വീകരിക്കണമെന്ന് പറഞ്ഞത്? അകരണേ അതിഥി പൂജ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പ്രത്യവായ ശ്രൂയതേ പ്രത്യവായ പാപം ശ്രൂയതേ വേദം പറയുന്നു. അതിഥിയെ വേണ്ട തരത്തിൽ പൂജിക്കാതിരുന്നു കഴിഞ്ഞാൽ ഫലം പാപമാണെന്ന് ശ്രുതി എന്ന് പറയുന്നു. എന്ന് പറയുന്ന എന്താണ് അതിന്റെ അർത്ഥം? ഉള്ളടത്ത് പറയുന്നത് അനർജ്ഞാത പ്രാപ്യ ഇഷ്ടാർത്ഥ പ്രാർത്ഥന ആശ ഇഷ്ടാർത്ഥ പ്രാർത്ഥനയാണ് ആശ എന്ന് പറയും. നമ്മളിവിടെ നിന്ന് എല്ലാ മംഗളങ്ങളും ഭവിക്കട്ടെ, എല്ലാ നന്മകളും വരട്ടെ എന്നെല്ലാം പറയുന്ന പ്രാർത്ഥന. എന്താണ് മംഗളം, എന്താണ് നന്മ എന്ന് വിശേഷിച്ചറിയാതെ എന്നാൽ അത് അതിനെ ആശംസിക്കുന്നതാണ് ആശ എന്ന് പറയുന്നത്. അന്നറിഞ്ഞാത വിശേഷിച്ചറിയാൻ വയ്യ, പ്രാപ്യ എന്നാൽ പ്രാപിക്കേണ്ടതുമാണ്. അങ്ങനെയുള്ള ഇഷ്ടാർത്ഥം ഇഷ്ട വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രാർത്ഥന അതാണ് ആശ എന്ന് പറയുന്നത്. എന്താണെന്ന് വിശേഷിച്ചറിയില്ല എന്നാൽ അത് വന്നു ചേരേണ്ടതുമാണ്. അതിനെക്കുറിച്ചുള്ള പ്രാർത്ഥനയാണ് ആശാം ഞാൻ അർത്ഥിക്കുന്നു, പ്രാർത്ഥന ഞാൻ അർത്ഥിക്കുന്നു. അപ്പൊ നന്മകൾ മംഗളങ്ങൾ എല്ലാം പൊതുവായി ആശിക്കുന്നത് അതിനാണ് ഇവിടെ ആശാം എന്ന് പറയുന്നത്. പ്രതീക്ഷ എന്ന് പറയുന്നത് നിർജ്ഞാത പ്രാപ്യ അർത്ഥ പ്രതീക്ഷണം പ്രതീക്ഷ. ഇതിനകത്ത് പുത്രൻ ഉണ്ടാകട്ടെ, ദീർഘായുസ് ഉണ്ടാകട്ടെ, പശു ഉണ്ടാകട്ടെ, പൂർത്തി ഉണ്ടാകട്ടെ എന്നെല്ലാം പറയുന്നതാണ് നിർജ്ഞാതം. അറിയാം എന്താണെന്നുള്ളത്, പ്രാപ്യം പ്രാപിക്കേണ്ടതുമാണ്. അങ്ങനെയുള്ളതിനെ കുറിച്ചുള്ള പ്രതീക്ഷണം, അതായത് പ്രതീക്ഷ, അതിനോട് പ്രതീക്ഷ എന്ന് പറഞ്ഞത് അതിനെ പ്രതീക്ഷിക്കുക, അതിനെ ആഗ്രഹിക്കുക, അതാണ് ആശാ പ്രതീക്ഷ. അപ്പൊ രണ്ടു തരത്തിൽ ഉള്ള മംഗളങ്ങളെ നന്മകളെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അറിയുന്നതും അറിയാത്തതും. നന്മ വരട്ടെ എന്ന് പറഞ്ഞു ഏത് നന്മയെന്ന് അറിയാതെ തന്നെ ആഗ്രഹിക്കുന്നു. സമ്പത്തുണ്ടാകട്ടെ എന്ന് പറയുന്നു നന്മ ഇന്നതാണ് സമ്പത്താണെന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ആശകളും പ്രതീക്ഷകളും പുണ്യഫലങ്ങൾ ഇവയെല്ലാം പുണ്യഫലങ്ങളാണ്. ഇവയെല്ലാം സംഗതം അടുത്ത് സത്സംയോഗജം ഫലം, സത്സംഗം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ, സത്തുക്കളുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടാകുന്ന ഫലങ്ങൾ, നവീനവും അനൂപ്യവുമായിട്ടുള്ള ഫലങ്ങൾ എല്ലാം വരാം. അതിനും ഫലമുണ്ട്, സത്തുക്കളുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് സൽഫലങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ അഹിതമായിരിക്കും, പാരത്രികമായിരിക്കും, ശ്രേയസ്സായിരിക്കാം, പ്രേയസ്സായിരിക്കാം. ഏതായാലും അത്തരം ഫലങ്ങൾ സൂനർത്താംശ സൂനർത്താഹി പ്രിയവാക്ക് പ്രിയവാക്ക് നല്ല വാക്കുകൾ കൊണ്ട് തന്നുകിട്ടും. അതുകൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ നല്ല വാക്കുകൾ എന്ന് പറയുന്നത് എന്താണ്? സ്തുതി, ഈശ്വരസ്തുതി, പ്രാർത്ഥന, മന്ത്രജപങ്ങൾ, പിന്നെ നല്ല വാക്കുകൾ പറയുന്നത് കൊണ്ടെല്ലാം ഉണ്ടാകുന്ന ഫലങ്ങൾ, സംഭാഷണം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ, ഇതെല്ലാം നല്ല വാക്കുകൾ കൊണ്ട് പ്രിയ വാക്കുകൾ കൊണ്ടുണ്ടാകുന്ന ഫലങ്ങളാണ്. ഇതെല്ലാം ഫലങ്ങളെക്കുറിച്ച് പറയുന്നത് ഒരു മനുഷ്യന് പ്രാപിക്കാവുന്ന ഫലങ്ങൾ, ആശാ പ്രതീക്ഷാരൂപത്തിലുള്ള ഫലങ്ങൾ, സംഗതമായിട്ട് വരുന്ന ഫലം, സത്സംഗം കൊണ്ടുവരുന്ന ഫലങ്ങൾ, സ്വരൂപത നല്ല വാക്കുകൾ കൊണ്ട് കിട്ടുന്ന ഫലങ്ങൾ ഏറെയുണ്ടെന്നാണ് ഇഷ്ടാപൂർത്തി. ഇഷ്ടം യാഗജം ഫലം, യാഗത്തിൽ നിന്നും മറ്റുമുണ്ടാകുന്ന ഫലമാണ് ഇഷ്ടഫലങ്ങൾ. പൂർത്തം ആരാമാദി ക്രിയാജം ഫലം. പൂർത്തം എന്ന് പറയുന്നത് സമൂഹസേവ, അതിനാണ് പൂർത്തം. സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ, ആരാമ നിർമ്മാണം, പൂന്തോട്ടങ്ങളും മറ്റും നിർമ്മിക്കുക, പൊതുസ്ഥലത്ത് പൂന്തോട്ടം നിർമ്മിക്കുക, കിണർ കുഴിക്കുക, പൊതുജനങ്ങൾക്ക് ഭക്ഷണം ആഹാരം നൽകുക, അവർക്ക് പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് പൂർത്ത കർമ്മം. ആരാമാദി ക്രിയാജം ഫലം, അതിൽ നിന്നും ഫലം ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള ഫലങ്ങൾ ഒരു മനുഷ്യനെ ഒരു ജീവിതത്തിൽ ആർജിക്കാവുന്ന എല്ലാ തരത്തിലുള്ള ഫലങ്ങളും അത് തന്നെ പറയുന്നവർക്ക് പുത്ര പശുനിഷ്ഠ, പുത്രന്മാര് സന്തതി, പശു എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള സമ്പത്തുകളും, പശുനിഷ്ഠ സർവാൻ സർവഫലങ്ങളും, ഏതത് സർവം യഥോക്തം പ്രമുഖയും വർദ്ധേരി, ഇങ്ങനെ വരുന്ന സർവം യഥോക്തം ഈ പറഞ്ഞതായ സർവസമ്പത്തും സർവ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സർവമുണ്ടാകും പ്രകൃതി വർജേരി വിനാശേരി. ഇതെല്ലാം നശിപ്പിക്കും, എല്ലാ ഫലങ്ങളെയും നശിപ്പിക്കുന്നതാണ്. എന്ത് എന്താണ് നശിപ്പിക്കുന്നത്? അടുത്ത് പറയുന്നു, പുരുഷസ്യ അല്പമേധസ അല്പജ്ഞസ്യ, അറിവില്ലാത്തവനിതെല്ലാം നഷ്ടപ്പെടും. എന്നുവെച്ചാൽ പൂർവ്വപൂർവ്വ ജന്മങ്ങളിലൂടെ ആർജിതമായി ഇതിനെ നേടേണ്ടിയിരിക്കേണ്ടതായ ഫലങ്ങളെല്ലാം അവിവേകിയാണെങ്കിൽ, അല്പജ്ഞനാണെങ്കിൽ നഷ്ടപ്പെടും. എന്താണ് അവന്റെ അല്പജ്ഞത? യസ്യ, ഏതിനു വേണ്ടിയാണോ അനശ്വനൻ അഭിജാന വിശന്ന ബ്രാഹ്മണ, വിശന്ന ബ്രാഹ്മണൻ കൃഷി വസതി, ഒരുവന്റെ വീട്ടിൽ താമസിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു വിശന്ന ബ്രാഹ്മണൻ ഒരുവന്റെ വീട്ടിൽ കഴിഞ്ഞാൽ അവന്റെ സർവ, എന്നുവെച്ചാൽ ഒരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ തപസ്സിയെന്നുള്ള അർത്ഥമാണ്, പോളുകളുടെയാളെന്നുള്ള അർത്ഥത്തിലല്ല. ഒരു തപസ്സായ ഒരാള് ഗുരുവന്റെ വീട്ടിൽ വരികയും അയാൾ വിശന്നിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ സർവവും നശിക്കും, അവന്റെ സർവ പ്രതീക്ഷകളും നശിക്കും എന്നാണ്. അപ്പോൾ യോഗ്യനായ ഒരാൾ, സ്വീകരിക്കേണ്ടവനായ ഒരുവൻ, തപസ്യായ ഒരു വ്യക്തി തന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ വേദം അധ്യയനം ചെയ്യുന്നവൻ എന്നാണ്. വേദത്തിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ശബ്ദം എല്ലായിടത്തും ഉപയോഗിക്കുന്ന അർത്ഥത്തിലാണ്. വേദം അതിന്റെ നിഷ്ഠയോടുകൂടി അധ്യയനം ചെയ്യുന്നവനാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അതും അതിന്റെ നിഷ്ഠയോടുകൂടി അധ്യയനം ചെയ്യുന്നു, ഉപനയനം ചെയ്യുക, പിന്നെ വേദ അധ്യയനം ചെയ്യുക, അതിൽ പറയുന്ന രീതിയിലുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക, അതനുഷ്ഠിക്കാതെ ഒരാള് ബ്രാഹ്മണൻ എന്ന് പറയത്തുള്ളൂ. പിന്നീട് കാലക്രമേണ ഇങ്ങനെ അങ്ങനെ ചെയ്തിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. പിന്നീട് കാലക്രമേണ അബദ്ധത്തിൽ ആ വംശത്തിൽ ജനിക്കുന്നവരെല്ലാം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞുപോയതാണ്. അതിന് വാസ്തവമായിട്ട് യാതൊരു ബന്ധമില്ല. അങ്ങനെ നമ്മൾ ധരിച്ചിടവരും ഒരിക്കലും അങ്ങനെ അബദ്ധം ധരിച്ചിടേണ്ടി. ഒരു വംശത്തിൽ പറഞ്ഞുകൊണ്ട് ഒരാള് ഒരിക്കലും ഈ വേദത്തിൽ പറയുന്ന വൈദിക ബ്രാഹ്മണനാകത്തില്ല. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് ഹോട്ടൽ നടത്തി, പായ ഹോട്ടൽ നടത്തി അയാൾ ബ്രാഹ്മണനാകത്തില്ല. അയാൾ ഉപനയനം ചെയ്യണം, വേദാധ്യയനം ചെയ്യണം, വേദത്തിൽ പറയുന്ന കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കണം. അങ്ങനെ അയാൾ ഉപനയന അയാൾ ബ്രാഹ്മണനാവും. അങ്ങനെയല്ല, അങ്ങനെ ചെയ്യുന്ന ആരായാലും ശരി, അയാളുടെ കുലം നോക്കിയല്ല വേദത്തിൽ ബ്രാഹ്മണത്വത്തെ നിർണയിക്കുന്നത്, ഒരിക്കലും കുലം നോക്കിയല്ല. അങ്ങനെ അല്ലാതെ ഉള്ള അവരെ കുറിച്ച് പറയുന്നുണ്ട് ജാതി ബ്രാഹ്മണൻ. കാരണം കേവലം ജാത്യഭിമാനം കൊണ്ട്, വംശാഭിമാനം കൊണ്ട് മാത്രമേ ഞാൻ ബ്രാഹ്മണനാണെന്ന് കരുതുന്നു. അത് നാമബ്രാഹ്മണനാണ്, പേരിൽ മാത്രമേ ഉള്ളൂ. അയാളെ ബ്രാഹ്മണൻ എന്നുള്ള തരത്തിലുള്ള പരിഗണന എന്ത് പരിസരത്തും കൊടുക്കരുതെന്നും പറയുന്നുണ്ട്. സാധാരണ ബ്രാഹ്മണനെ കൊടുക്കേണ്ട പരിഗണനകളൊന്നും, അങ്ങനെ കേവല നാമം കൊണ്ട് മാത്രം ഒരാളായിരിക്കുന്ന ആളിന് അങ്ങനെ അവരെ കൊടുക്കരുതെന്നും പറയുന്നുണ്ട്. ഒരാളും കണ്ടും അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടിങ്ങനെ ബ്രാഹ്മണത്വം പറഞ്ഞിട്ട് ഞാൻ ബ്രാഹ്മണനാണ് എന്നെ സംസ്കരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കേണ്ട കാര്യം ഇല്ല. ശ്രുതി പറയുന്നത് വേദം പറയുന്ന അങ്ങനെയുള്ള ബ്രാഹ്മണനെ കുറിച്ചാണ്. തപസ്യായിരിക്കണം, ഉപനയനം ചെയ്യുക, വേദം അധ്യയനം ചെയ്യുക, അത് നിർദ്ദേശിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ തപസ്. അപ്പൊ അത് അനുഷ്ഠിക്കുന്നതും ആരായാലും ശരിയായിട്ടുള്ള ബ്രാഹ്മണനാണ്. അല്ലാത്തവരൊന്നും ബ്രാഹ്മണൻ എന്നുള്ള പേരിന് അർഹനയല്ല എന്നർത്ഥം. അപ്പൊ അമ്പലങ്ങളിലൊക്കെ പൂജ ചെയ്യുന്നവരെ ഒരു സംശയം വേണ്ട, ബ്രാഹ്മണനല്ല എന്നർത്ഥം. മന്ത്രം അറിയാതെ പൂജ അറിയാതെ ഒരു മൂലത്തും കൊണ്ട് പൂജ ചെയ്യുന്നവരൊരിക്കലും ബ്രാഹ്മണനെയല്ല എന്നർത്ഥം. അപ്പോ അത് അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുഷ്ഠിക്കാതെ ചെയ്യുന്നവനാണ് ചണ്ടാളൻ എന്ന് പറയുന്നത്. നമ്മുടെ വേദത്തിൽ മറ്റ് ഒരു ചണ്ടാളനെന്നാണ് പറയുന്നത്. കാരണം വേദമൊക്കെ ശരിയായ രീതിയിൽ അറിഞ്ഞ് അതിന്റെ ക്രിയ വിധി അനുസരിച്ച് കർമ്മങ്ങൾ പ്രവർത്തിക്കാതിരിക്കുന്നതാണ്. വിഹിതമായ രീതിയിൽ കർമ്മങ്ങൾ പ്രവർത്തിക്കാതിരിക്കുന്നതിനാണ് ചണ്ടാളൻ എന്ന് പറയുന്നത്. അപ്പൊ വിഹിതമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അങ്ങനെ എന്ത് മൂലത്തിലാണ് ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റത്തില്ല, ചണ്ടാളനെന്നേ പറയാൻ പറ്റില്ല. വേദത്തിന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, എന്റെ അഭിപ്രായമാണ്. അതുകൊണ്ട് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപസ്വി, വേദഹീതമായ രീതിയിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെ ഒരാൾ വീട്ടിൽ വന്ന് പട്ടിണി കടന്നു കഴിഞ്ഞാൽ അയാളെ സംസ്കരിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് മഹാപാപമാണ്, അവന്റെ സർവവും അതുകൊണ്ട് നശിക്കും എന്നാണ്. തസ്മാ, അതുകൊണ്ട് ഇവിടെ ശ്രുതി പറയുകയാണ്, അനുപേക്ഷണീയ, ഒരിക്കലും ഉപേക്ഷിക്കരുത്, സർവ അവസ്ഥാസ്, ഒരു ബ്രാഹ്മണനെ ഒരിക്കലും തിരസ്കരിക്കരുത്, നിന്ദിക്കരുത്. ബ്രാഹ്മണനെ ഒരിക്കലും ബ്രാഹ്മണനെന്താ മഹാപാപമാണ്, ഒരിക്കലും അത് പാടില്ല, നിന്ദിക്കരുത്, ഒരിക്കലും ഉപേക്ഷിക്കരുത്. സർവാവസ്ഥ, ഏതവസ്ഥയിലായാലും ശരി, താൻ എന്ത് അവസ്ഥയിലായാലും ശരി, താൻ എന്ത് ദാരിദ്ര്യത്തിലായാലും ശരി, ആ ബ്രാഹ്മണനെ പൂജിക്കണം, സൽക്കരിക്കണം, ബഹുമാനിക്കണം. അങ്ങനെയുള്ള അതിഥിയെ എന്നുള്ള ഒരു വലിയ തത്വത്തെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എന്താണ് അവിടെ ആരോ പറയുകയാണ്, അല്ലെങ്കിൽ ശ്രുതി പറയുകയാണ്. ശ്രുതി ഇവിടെ ഇപ്പോ കഴിഞ്ഞ മന്ത്രത്തെ അത് അമാർത്യൻ അല്ലെങ്കിൽ ഭാര്യ പറയുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശ്രുതി അങ്ങനെ ഒരു വലിയ സത്യത്തെ പറയുകയാണ്, അർഹതയുള്ളവന് ബഹുമാനിക്കേണ്ടവനെ ബഹുമാനിക്കണം, അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് അവന് വലിയ ദോഷം, അവന്റെ എല്ലാം നഷ്ടപ്പെടുത്തും എന്നാണ്, അവനത് ചെയ്യരുത് എന്നാണ് അവളെ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത് യമദേവൻ നദികേശനോട് സംസാരിക്കുന്നതാണ് അടുത്ത മന്ത്രത്തിൽ വരുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ സനാതനമായ ജീവിത സമ്പ്രദായത്തെ, ജീവിതക്രമത്തെ എല്ലാം സൂചിപ്പിക്കാൻ അതിന്റെ ഇടയ്ക്കൂടെ തന്നെ ഇത്തരം കാര്യങ്ങളാണ്. തിശ്രവും രാത്രി, അവിടെയും തെറ്റുണ്ട്. യത് അവാക്ഷീഹ എന്നാണ് അവിടെ അക്ഷരമിട്ടിരിക്കുന്നത്. തിശ്രവും രാത്രി യദവാക്ഷീർ ഗൃഹേണി, എത്ര ഒരു തകാരമുട്ടുകയാണ്. ഗൃഹേണി അനശ്വനൻ ബ്രഹ്മൻ അതിഥർ നമസ്യഹ നമസ്തേസ്തു ബ്രഹ്മൻ സ്വസ്തിനി അസ്തു തസ്മാ പ്രതി ത്രീ വരാൻ വർണീഷ്വ തിശ്ര രാത്രി യത് തകാരവിടെ ഇല്ല, അത് ചേർത്തോളും. അവാക്ഷീഹി ഗൃഹേ മേ അനശ്വനൻ ബ്രഹ്മൻ അതിഥിർ നമസ്യഹ നമഹേ നമഹ തേ അസ്തു ബ്രഹ്മൻ സ്വസ്തി നേ അസ്തു തസ്മാത് പ്രതി വരാൻ നിർണീഷ്വ തിശ്രു രാത്രി അവാസ്യർഗൃഹേ മേ തിശ്രു രാത്രി അവാസ്യർഗൃഹേ മേ അനശ്വനൻ ബ്രഹ്മൻ അതിഥരും നമസ്യഹ നമസ്തേസ്തു ബ്രഹ്മൻ സ്വസ്തി മേ അസ്തു തസ്മാത് പ്രതി ത്രയീൻ വരാൻ നിർണീഷ്വ യോ മുക്തഹമൃത്തി വാച. ഇങ്ങനെ ഭാര്യകാലയോ അങ്കിൾ മന്ത്രിമാരോ മൃത്യുവിനോട് പറഞ്ഞു, യമദേവനോട്, യമദേവൻ അത് കേട്ടുകൊണ്ട് പറയുകയാണ്, നചികേത സർവജന്യ നചികേതസിനെ സമീപിച്ചിട്ട് പൂജാപുരസ്വരം ആ തപസ്യായ ആ ബ്രാഹ്മണനെ ഉചിതമായ രീതിയിൽ പൂജകളെല്ലാം ചെയ്ത് സമീപിച്ചും എന്നിട്ട് പറയുകയാണ് തിസ്രഹ രാത്രി മൂന്ന് രാത്രികൾ യസ്മാ എന്തുകൊണ്ടാണ് അങ്ങ് മൂന്ന് രാത്രികൾ അവാത്സീഹി ഉഷിതവാനസി എന്റെ വീട്ടിൽ താമസിച്ചു വന്നു മൂന്ന് രാത്രി ഗൃഹേ നീ മമ ഗൃഹേ എന്റെ വീട്ടിൽ അങ്ങ് മൂന്ന് രാത്രി കഴിഞ്ഞു അനശ്വനൻ ഭക്ഷണം കഴിക്കാതെ ഈ മൂന്ന് ദിവസവും ഭക്ഷണം കഴിക്കാതെയാണ് കഴിഞ്ഞെന്ന് ചെയ്യുന്നത് മനസ്സിലാക്കാം കാരണം യമനെ കണ്ടുകഴിഞ്ഞ് ആഹാരം കഴിക്കുമെന്ന് വാശി പിടിച്ചവിടെ മതിയേറ്റിരുന്നു എന്നാണ് ഇനി മനസ്സിലാക്കേണ്ടത് ഹേ ബ്രഹ്മൻ അല്ലയോ ബ്രഹ്മൻ എന്നാണ് അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠനായ തപസ്വിയായ ബ്രാഹ്മണ അങ്ങ് മൂന്ന് ദിവസം എന്റെ വീട്ടിൽ ഒന്നും കഴിക്കാതെ കഴിഞ്ഞു അതിഥീഷന്നങ്ങ് എന്റെ അതിഥിയാണ് യമലോകത്തിലേക്ക് വന്ന് സാധാരണ യമലോകത്തിലേക്ക് ചെല്ലുന്നത് പ്രേതമായിട്ടാണ് പക്ഷെ ഇവിടെ അങ്ങനെ എന്റെ അതിഥിയായിട്ടാണ് ചെന്നത് തപസ്യയായതുകൊണ്ടാണ് നമശ്യഹ നമസ്കാരാർഹസ്ഥ അങ്ങ് നമസ്കരിക്കാൻ യോഗ്യനാണ് യമദേവൻ പോലും കാരണം അതിശയപ്പെടുകയാണ് കാരണം അങ്ങനെ ബാലന്മാരാരും ഒരു അതിഥിയായിട്ട് തപസ്യയായിട്ട് യമലോകത്തേക്ക് വന്നിട്ടില്ല തപസ്യകളൊക്കെ പോകുന്ന വേറെ ലോകങ്ങളിലേക്കാണ് യമലോകത്തിലേക്കല്ല യമലോകത്തിലേക്ക് പോകുന്ന സാധാരണ പാവികളാണ് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെ ഇതുപോലെ പൂവും പുഷ്പമൊന്നും കൊടുത്ത് ആരും സ്വീകരിക്കാറില്ല സാധാരണ ഇത് പതിവിന് വിരുദ്ധമായിട്ടാണ് വിപരീതമായിട്ടാണ് നമസ്കാരാർഹ നമസ്കാരാർഹനായ ഒരാൾ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് തപസ്യയായിട്ടുള്ള ഒരാൾ സാധാരണ ബ്രാഹ്മണരാരും അവിടെ പോകാറില്ല ചണ്ടാളന്മാർ പോകാറുണ്ട് നമസ്കാരാർഹസ്ഥ നമസ്കാരാർഹനാണ് അത് തസ്മാൻ അതുകൊണ്ട് നമഹത്തെ തുഭ്യം വസ്തുഭവത് അങ്ങേക്ക് നമസ്കാരം ഭവിക്കട്ടെ എന്നാണ് അങ്ങനെ ആദ്യമായിട്ടാണ് യമദേവൻ തന്റെ കാലഗതിയിലേക്ക് വരുന്ന ഒരാൾക്ക് നമസ്കാരം പറയുന്നത് ആദ്യമായിട്ടാണ് ഹേ ബ്രഹ്മൻ അല്ലെങ്കിൽ തപസ്വി സ്വസ്തി ഭദ്രം എപ്പോ അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ തസ്മാ ഭവതു അനശ്വനേന അങ്ങിവിടെ പട്ടിണി കടന്നു മദ്ഗൃഹവാസ നിമിത്ത ദോഷ എന്റെ ഗൃഹത്തിന് ഒരു അതിഥി ഭക്ഷണം കഴിക്കാറായിരുന്നു അത് ദോഷമാണ് അത് എനിക്ക് ദോഷം ചെയ്യും യമതടവിൽ പദവി മുക്തപുരുഷനായിരിക്കുന്ന ആളാണ് യമദേവൻ അങ്ങനെയുള്ള യമദേവൻ പോലും പറയുകയാണ് എന്താണ് ഒരു അതിഥിയെ സംഘടിച്ചില്ല എങ്കിൽ തനിക്ക് പോലും ദോഷം വരും തത്പ്രാപ്തി ദശനേന ആ പാപപ്രാപ്തി ആ പാപം വരാൻ പാടില്ല അതിന്റെ ശാന്തിക്കായി യദ്യപി ഭഗവത് അനുഗ്രഹേന സർവം നമസ്വസ്തിഷ്യ പറയുന്നു അങ്ങയുടെ അനുഗ്രഹം കൊണ്ടെന്താണോ എനിക്ക് സർവമംഗളങ്ങളും ഭവിക്കും തിരിച്ചാണ് ഇപ്പൊ യമന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണോ നഗീയേശു ചെന്നത് പക്ഷെ യമൻ നഗീയേശത്തിന്റെ ആ മഹത്വം മനസ്സിലാക്കിയിട്ട് പറയുന്നു അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് വേണം എന്റെ പാപങ്ങളെല്ലാം നശിക്കേണ്ടത് എന്നാണ് അത്രയും തപസ്സികൾക്ക് അങ്ങനെ ദേവന്മാരെ പോലും അനുഗ്രഹിക്കുന്നതിനുള്ള ശേഷി ഉണ്ട് എന്നാണ് അവരുടെ സൂചിപ്പിക്കുന്നത് അങ്ങനെ യമൻ യമദേവനെപ്പോഴും അനുഗ്രഹിക്കുന്നതിന് ഉള്ള ശേഷി ഈ തപസ്യയായ ബാലനുണ്ട് അങ്ങയുടെ അനുഗ്രഹം യഥാർത്ഥ ബ്രാഹ്മണന് അങ്ങനെയുണ്ട് എന്നതാണ് ദേവന്മാർ കൂടി ബ്രാഹ്മണൻ അധീനമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് തപസ്യകൾക്ക് അധീനമാണവൻ മനസ്വസ്തിക്ക ദേവന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് മംഗളം ഭവിക്കട്ടെ തഥാപി അധിക സംപ്രസാദനാർത്ഥം അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എന്തെങ്കിലും മംഗളങ്ങളെല്ലാം സംഭവിച്ചു എന്നാൽ അത് പോയാൽ അങ്ങയുടെ വിശേഷിച്ചുള്ള അനുഗ്രഹം അങ്ങയുടെ പ്രീതി എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് അനശ്വനേന ആഹാരം കഴിക്കാതെ ഉഷിതാം താമസിച്ചതായ ഈകാം രാത്രിയും പ്രതി ഓരോരോ രാത്രിക്കും മൂന്ന് രാത്രി കഴിയും അതുകൊണ്ട് ഓരോരോ രാത്രിക്കും വേണ്ടി സ്ത്രീയിൽ വരാൻ മൂന്ന് വരങ്ങളെ പ്രണയിക്കുക അങ്ങ് അഭിപ്രേതാർത്ഥ വിഷയാൻ അഭിപ്രേതാർത്ഥം അങ്ങക്ക് ആവശ്യം എന്താണ് അവരുടെ ഇഷ്ടം അത് മത്തഹ എന്നിൽ നിന്നും പ്രാർത്ഥിച്ചു ആവശ്യപ്പെട്ടോളുകയാണ് ഒരു അക്ഷന്തതയുമായ ഒരു അപരാധമാണ് എനിക്ക് സംഭവിച്ചത് എന്റെ വീട്ടിൽ ഒരു അതിഥി വന്നു അതും ബ്രാഹ്മണനായ ഒരു അതിഥി തപസ്യയായ ഒരു അതിഥി എന്റെ വീട്ടിൽ വന്നു മൂന്ന് ദിവസം കഴിഞ്ഞു എനിക്ക് സംസ്കരിക്കാൻ കഴിഞ്ഞില്ല വേണ്ട രീതിയിൽ ആചരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ആ പാപം അതിന്റെ പ്രായശ്ചിത്തം എന്നുള്ള നിലയ്ക്ക് മൂന്ന് വരങ്ങൾ എന്നിൽ നിന്ന് അങ്ങേക്ക് ആവശ്യപ്പെടാം അത് ഏതായാലും ശരി തരാൻ അങ്ങനെയുള്ള ഏതാവശ്യം ഏത് വരവും നൽകാൻ ക്ഷമതയുള്ള യമദേവൻ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു ആ ബ്രാഹ്മണനായ ബാലന്റെ മുമ്പിൽ തപസ്വിയുടെ മുമ്പിൽ എന്താണ് ഒരു ശിഷ്യനെ കൂടെ പ്രാർത്ഥിക്കാൻ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എന്റെ സർവ പാപങ്ങളും നശിക്കുമെന്ന് പറയുക അപ്പോ അവിടെ ചെന്ന് കയറുന്ന നൈവേദ്യത്തിന്റെ യോഗ്യതയെ കുറിച്ച് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഏതുവേക്ക് പോയി, എന്ത് ഉപായമാണ് സ്വീകരിച്ചത് അവിടെ എത്താൻ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വിശേഷിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നവീസ് അവിടെ എത്തിയത് എന്തെങ്കിലും ലൗകികമായ ഉപായത്തിലൂടെയല്ല, ബലി കൊടുത്തോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തോ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കാം. യമദേവനെ കൂടി നമസ്കരിക്കാൻ അർഹനായ ഒരു ജീവൻ എന്നുള്ള നിലയ്ക്ക് തന്റെ തപസ്സിന്റെ തന്റെ ശ്രദ്ധയുടെ ഫലമായി അലൗകികമായ ഒരു രീതിയിൽ നവീകരിച്ച് അവിടെ യമലോകത്ത് എത്തിച്ചേർന്നു. ആ വഴി ശ്രുതി വ്യക്തമാക്കിയ കാരണം പറഞ്ഞു തന്നിട്ട് പ്രയോജനമില്ലാത്തതാണ്. മറ്റൊരാൾക്ക് ആ വഴിക്ക് സഞ്ചരിക്കാൻ പറ്റത്തില്ല, യോഗ്യനാണെങ്കിൽ അത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ച് ഇവിടെ ശ്രുതി ചർച്ച ചെയ്യാത്തത്. അങ്ങനെ ഏറ്റവും ഉത്തമനായ പറഞ്ഞിട്ടുണ്ടോ, ബഹുവിന നീ പ്രഥമ ശിഷ്യന്മാരിലോ അല്ലെങ്കിൽ പുത്രന്മാരിലോ ഏറ്റവും ഉത്തമനായ ഒരാളെന്നുള്ള നിലയ്ക്ക് അങ്ങനെയുള്ള ഒരാളിന് യമലോകത്ത് എത്തിച്ചേരുന്നതിന് നമ്മൾ സാധാരണ ചിന്തിക്കുന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ച് ബുദ്ധിയെ കുഴക്കേണ്ട കാര്യമില്ല. അത് യോഗികളുടെ മാർഗത്തിലൂടെ യോഗികൾക്ക് പോകുന്ന യമലോകത്തിലേക്ക് പല വഴികളുണ്ട്. കാരണം യമലോകത്തിലേക്ക് സാധാരണ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പോകുന്ന വഴിയുണ്ട്, പാപികളുടെ വഴി. പിന്നെ യോഗികൾക്ക് അവിടെ പോകാനുള്ള വഴിയുണ്ട്. യമദേവൻ അവിടെ മുന്നോട്ട് വരികയും പോവുകയും ചെയ്യുന്ന പാപികളുടെ വഴി കൂടെ. അങ്ങനെ യമദേവനെ കുരുതലാണ് ഇവിടെ നജികേദശനി യമദേവൻ കാണുന്നത്, പൂജിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അവിടെ യമലോകത്തിലേക്ക് പോയത് അത് യോഗികളുടെ മാർഗത്തിലൂടെയാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ആ വഴിയെ ഏത് വഴിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അത് ഈ സന്ദർഭങ്ങളിൽ നിന്നും യമദേവന്റെ വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയുള്ള ഒരാൾക്ക് അവിടെ എത്താൻ പറ്റും. അങ്ങനെയുള്ള ഒരാളിന് മാത്രമേ അതും നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ യമലോകത്ത് ചെന്നിട്ട് സാധാരണ യമലോകത്ത് പോകുന്നതിനാണ് നരക അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. പാപ ഫലത്തെ അനുഭവിക്കാനാണ് ഒരു ജീവൻ യമലോകത്ത് പോകുന്നത്. ഇവിടെ ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ അവിടെ എത്തിയത്, എന്താണ് ആത്മവിദ്യയ്ക്ക് വേണ്ടി. അപ്പൊ ആത്മവിദ്യയ്ക്ക് വേണ്ടി ഒരാൾ യമലോകത്ത് എത്തുമ്പോൾ അവിടെ സഞ്ചരിക്കുന്ന പാപികളുടെ മരണത്തിന്റെ വഴിയിലൂടെ ആയിരിക്കില്ല, മറിച്ച് യോഗികളുടെ വഴിയിലൂടെ ആയിരിക്കും അവിടെ എത്തുന്നത്. അങ്ങനെ ഒരാളിന് യമദേവനെ കാണാൻ പറ്റും, യമദേവനോട് ആത്മവിദ്യയെക്കുറിച്ച് ചോദിക്കാൻ പറ്റും. അപ്പൊ ഇത് തികച്ചും അനുകൂലികമായ അനുകൂല സാധാരണമായ ഒരു യോഗിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മുടെ സാധാരണ എല്ലാവരും നമ്മുടെ സാധാരണ രീതിയിൽ ഇങ്ങനെ ചിന്തിക്കാനോ വിലയിരുത്താനോ പാടില്ല എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുകയാണ് മന്ത്രത്തിൽ. അങ്ങനെ യമൻ അവിടെ യമൻ